2022 ഓഗസ്റ്റ് 1 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ജയലക്ഷ്മി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുരുസങ്കല്പത്തിന്റെ സാഫല്യം, സ്വാമി സച്ചിദാനന്ദ എഴുതുന്നു. സ്വാമി സച്ചിദാനന്ദ, പ്രസിഡന്റ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാരവും പ്രവർത്തനവും അവശരും ആലംബഹീനരുമായ ജനകോടികളുടെ വളർച്ചയ്ക്ക് ശക്തിയും ചൈതന്യവും പകരുന്നതിന് ഉത്തമ നിദർശനമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും മാത്രമല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായ ജനകോടികളുടെ വിമോചകൻ കൂടിയായിരുന്നല്ലോ ഗുരുദേവൻ. ഇരുളിൽ അകപ്പെട്ട് മൺമറയുമായിരുന്ന അനേകരെ ശ്രീനാരായണ ചൈതന്യം പ്രദീപ്തമാക്കി. ആ ചൈതന്യത്തിന്റെ പ്രഭാപ്രസരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തേക്കും പരിവർത്തനത്തിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ടിരുന്നു. ഇതിന്റെ പുതിയ ഉദാഹരണമാണ് ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ പ്രഥമ പൌരത്വം. അവർക്കെതിരെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു തന്നെ ഔചിത്യമാണോ എന്ന് രാജ്യത്തെ ജനം ചിന്തിക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി 4-5 വർഷം മുൻപ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞ നല്ല വാക്കുകളിൽ ഒന്നായിരുന്നു ഞാനൊരു പിന്നാക്കക്കാരൻ കൂടി ആണ് എന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പിന്നോക്കക്കാരൻ ഇത്രയും ദീർഘമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ആദിവാസി ഗോത്രത്തിലെ വനിതാരത്നത്തെ രാഷ്ട്രപതി കസേരയിൽ എത്തിച്ചതിലൂടെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് അസ്ഥാനത്തായിരുന്നില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സവർണർക്കു മാത്രം കുത്തകയായിരുന്ന പ്രസിഡന്റ് പ്രധാനമന്ത്രി പദവികൾ താഴ്ന്ന സമുദായത്തിലെ പ്രതിഭകൾക്കും ഭംഗിയായി കൈകാര്യം ചെയ്യാനാകുമെന്ന് മുൻപേ തെളിയിക്കപ്പെട്ടതാണ്. ശ്രീ കെ ആർ നാരായണൻ, ശ്രീ എ പി ജെ അബ്ദുൽ കലാം തുടങ്ങിയവർ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് നിയുക്തനായപ്പോൾ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പാർലമെന്റിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന ഗുരുദേവ സന്ദേശം പച്ച മലയാളത്തിൽ ചൊല്ലി ഇത്തരമൊരു ഭാരതത്തെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രാംനാഥ് കോവിന്ദ് പ്രഖ്യാപിച്ചപ്പോൾ ശ്രീനാരായണ ഭക്തർക്കും പിന്നാക്കക്കാർക്കും അതൊരു ആത്മാഭിമാന നിമിഷമായിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ആദിവാസി ഗോത്രത്തിൽ നിന്നുമുള്ള ഈ തിരഞ്ഞെടുപ്പ്. ഞങ്ങളിത് പറയുമ്പോൾ വിമർശിക്കുന്നവർ ഏറെയുണ്ടാകും. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉന്നത പദവിയിലെത്തിയതുകൊണ്ട് എന്തു നേടിയെന്നാണ് ഇവർ ചോദിക്കുന്നത്. വിമർശകർ ഭരണത്തിലിരിക്കുന്ന കാലത്ത് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്തില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യം ഭരിച്ച നാടുകളിലെങ്കിലും ഇത്തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അതിന്റെ നേതാക്കന്മാർക്ക് ഒരു വീണ്ടു വിചാരമുണ്ടായോ? സവർണ സമുദായങ്ങളിലെ തമ്പുരാക്കന്മാർ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളിൽ നിർമ്മിച്ചുവെച്ച തമ്പുരാൻ കോട്ടയിൽ കാര്യമായ വിള്ളൽ വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഗുരു നിത്യചൈതന്യേതി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇതിനിടയിൽ കെ ആർ നാരായണൻ, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു തുടങ്ങിയ അപൂർവ പ്രതിഭകൾ രജത നക്ഷത്രങ്ങളായി തെളിഞ്ഞുവരുന്നത് ആശ്വാസപ്രദമാണ്. പിന്നാക്ക അധസ്ഥിത സമുദായങ്ങളിൽ നിന്നും അതിശക്തരായ നേതാക്കൾ ഉയർന്നുവന്നിട്ടും അവരെ അധികാര സോപാനങ്ങളിൽ എത്തിക്കാതെ പുറന്തള്ളിയ ചരിത്രമാണ് ഭാരതത്തിനും കേരളത്തിനുമുള്ളത്. രാഷ്ട്രീയ പ്രബുദ്ധതയില്ല എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഹൃദയമെന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനത്ത്, ഒരു പിന്നാക്ക വിഭാഗക്കാരിയായ സ്ത്രീ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ചരിത്രം നമുക്കുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ആ വിഭാഗത്തിലെ വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരണമെങ്കിൽ എത്രനാൾ കാത്തിരിക്കേണ്ടിവരും? പ്രബുദ്ധ കേരളം ഇതേക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രത്യാശിക്കട്ടെ. ശ്രീമതി ദ്രൗപദി മുർമു മുൻപ് ഏറ്റെടുത്തിരുന്ന ഒഡീഷയിലെ മന്ത്രിസ്ഥാനവും ജാർഖണ്ഡിലെ ഗവർണർ പദവിയും സുസ്തർഹ്യമാംവിധം അവർ നിർവഹിച്ചു. 2017 ശ്രീ പ്രണബ് മുഖർജിക്ക് ശേഷം ശ്രീമതി മുർമുവിന്റെ പേര് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു. അന്ന് അവർ ഗവർണർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ശ്രീമതി മുർമു പ്രസിഡന്റായതോടെ ആദിവാസി ഗോത്ര സമൂഹങ്ങളിൽ നിന്നും 100 പേർ ഉയർത്തപ്പെടുന്നു എന്നതാണ് വാസ്തവം. എത്ര ചെറിയ നിലയിൽ കഴിയുന്ന ഒരാൾക്കും ഉയർന്ന ശ്രേണിയിൽ എത്തിച്ചേരാനാവും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ രാഷ്ട്രപതി സ്ഥാനം. മികവാർന്ന രാഷ്ട്രപതി എന്ന നിലയിൽ അവർക്ക് ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറശോഭയോടെ പ്രകാശിക്കുവാൻ ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി ഭാരതമാതാവിയെ നിൻവയറ്റിൽ എന്ന് കുമാര മഹാകവി പാടിവച്ചിട്ടുണ്ട്. മഹത്തായ ഏറെ ജന്മങ്ങൾക്ക് ക്രൂരമായ ജാതിപീഡയാൽ ഉയർന്നുവരാൻ സാധിച്ചില്ല. അവരെ ഇപ്രകാരം അലസിപ്പോകാതെ കൈപിടിച്ചുയർത്താൻ സന്മനസ് കാട്ടുന്നവർ ആരായാലും അവർ ആദരണീയരാണ്. ഇന്ത്യയുടെ ആത്മീയ ചൈതന്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഉയർന്ന കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവർക്കെ ഇത്തരം ഔചിത്യപൂർണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകൂ എന്ന് ഈ രാഷ്ട്രപതി യോഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഭാരതത്തിന്റെ പുതിയ രാഷ്ട്രപതിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.